ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ചിന്തയും കുറച്ച് കഥയും കുറച്ച് പാട്ടുകളും മലയാളം പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഉണ്ണി നിരഞ്ജൻ എന്ന യുവ കഥാകൃത്ത് എഴുതിയ ദ ലാസ്റ്റ് ബെഞ്ച് എന്ന കഥയുടെ ആവിഷ്കാരമാണ്. അപ്പോൾ കഥ തുടങ്ങാമല്ലേ. രാത്രിയുടെ മൂടൽ മഞ്ഞിൻ്റെ ഇടയിലൂടെ തലനീട്ടി നിന്ന പോസ്റ്റിലെ മഞ്ഞ് വെളിച്ചത്തിൻ്റെ കീഴിലൂടെ ആ സ്റ്റേഷൻ മതിൽ ഗേറ്റ് കടന്ന് കുറച്ച് ചെറുപ്പക്കാർ ഓടിക്കിതിച്ച് അകത്തേക്ക് കടന്നു. അവിടേക്കെത്തിയതും അവർ പരസ്പരം നോക്കി കുനിഞ്ഞ് മുട്ടേൽ കൈകുത്തി കിതപ്പകറ്റാൻ നിന്നും മുടിയിൽ നിന്നും തലയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ താഴേക്ക് കിനിഞ്ഞു. അവർ ഓരോരുത്തരുടെയും അതുവരെ നിലനിന്നിരുന്ന ഭീതി അകന്ന് ആശ്വാസം നിഴലിച്ചു. മുന്നോട്ട് നടന്നു. സ്റ്റേഷനിലെ അടഞ്ഞുകിടന്ന ഗ്രില്ലിൽ അതിൽ ഒരുവൻ തട്ടി. സാറേ, ഇവിടെ ആരുമില്ലേ? ഹലോ. ആ വിളിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് പറയാനുള്ള പ്രശ്നത്തിൻ്റെ ആഴം. മേലെ ഇരിച്ചു കയറുന്ന കോടമഞ്ഞിൽ നിന്നും മുക്തി കിട്ടാനായി കട്ടൻ ബീഡിയും വലിച്ചു കമ്പിളിപ്പുതുപ്പിൻ്റെ കീഴിൽ അഭയം തേടിയ കോൺസ്റ്റബിൾ വിജയനാണ് ആ വിളി ആദ്യം കേട്ടത്. അയാൾ ആ പഴകിയ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് കണ്ണ് ചിമ്മിപ്പിച്ച് ആദ്യം തൻ്റെ കയ്യിലെ വാച്ചിലേക്കാണ് നോക്കിയത്. സമയം 1:21 AM. ഏതവനാ ഈ നേരത്ത് ഇത്രയും മുട്ടി നിൽക്കുന്നേ? തൻ്റെ ഉറക്കം പോയതിൻ്റെ സകല ആമർഷവും അതിലുണ്ടായിരുന്നു. വിജയൻ എഴുന്നേറ്റ് കമ്പിളി തൻ്റെ മേലെ ഇട്ടുകൊണ്ട് സ്റ്റേഷൻ ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ചെന്നപ്പോൾ അക്ഷമരായിട്ട് ഇരുമ്പ് വാതിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ. അവരാണെങ്കിൽ ആകെ ക്ഷീണിച്ചു അവശരായിട്ട് ആ കൊടും തണുപ്പിലും വിയർത്തു നിൽക്കുന്നു. ആരടാ നീയൊക്കെ? എന്തുവാ ഈ സമയത്ത്? വിജയൻ കയറി വരുന്ന ഗ്രില്ലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സാറേ, അതൊക്കെ ഞങ്ങൾ പറയാം. ആദ്യം ഈ വാതിലൊന്ന് തുറക്ക്, ഞങ്ങൾക്ക് കുറച്ച് വിശ്രമം വേണം. ഇവിടുത്തെ SI സാറിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ നേരം കൊണ്ട് ജീവനം കൊണ്ട് ഓടി വരുവാ സാറേ, ഉപേക്ഷ വിചാരിക്കരുത്. അതിലൊരുവൻ എങ്ങനെയോ അത്രയും പറഞ്ഞൊപ്പിച്ചു. കാരണം അത്രയും നേരമായിട്ട് പോലും അവരുടെ കിതപ്പും കണ്ണിലെ ഭീതിയും മാറിയിരുന്നില്ല. എന്നതാടാ വല്ല ചുറ്റിക്കളിയും ഒപ്പിച്ച് വച്ചിട്ടുള്ള വരവാണോ? അയാൾ ആ ഗ്രിൽ വാതിൽ തുറന്ന് അവരെ അകത്തേക്ക് കൈകാട്ടി വിളിച്ചു. ദോ ആ കാണുന്ന ബെഞ്ചിൽ പോയി ഇരിക്ക്, സാറകത്ത് ഉറങ്ങുമായിരിക്കും. വിവരം പറഞ്ഞു ഞാൻ വിളിപ്പിക്കാം. കോട കാരണം മലയിറങ്ങാൻ പറ്റാത്തത് നിൻ്റെയൊക്കെ ഭാഗ്യം, അല്ലെങ്കിൽ വെളുപ്പിനെ കാണത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞു വിജയൻ. അവരെ ആകെ മൊത്തവും ചികഞ്ഞ് നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. ഡാ, നമ്മൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ ഇവരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്കെന്തോ പോലെ ആവുന്നു. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നെന്ന എൻ്റെ മനസ്സ് പറയുന്നു. അതിലൊരുവൻ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് താഴെ കൂർന്നിറങ്ങി ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. എടാ, നമുക്കൊന്നും സംഭവിക്കില്ല. എന്തുവായാലും ഇവിടെ വരെ വന്നില്ലേ, ബാക്കിയും കൂടി നോക്കാവടാ. അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിലൊരുവൻ വിജയൻ പോയ വഴിയെ നോക്കിക്കൊണ്ടിരുന്നു. തികഞ്ഞ നിശബ്ദത അവിടെ തളം കിട്ടി നിന്നു. അതിനിടയ്ക്ക് വിരാമമെന്നോണം പുറത്തെ ഇരുട്ടിൽ നിന്നും ചെറു ജീവികളുടെ ശബ്ദം അവിടെ വന്ന് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തുനിന്നും ഒരു കാലടി ശബ്ദം അവരുടെ അടുത്തേക്ക് വന്നു. ഡാ പിള്ളാരെ, വാ, സാർ വിളിക്കുന്നു. ഇത് കേട്ട് അവർ ഉടനെ ആയാസപ്പെട്ടെഴുന്നേറ്റ് വിജയൻ്റെ പുറകെ നടന്നു. നിനക്കൊക്കെ എന്താടാ ഇത്രയും ക്ഷീണം? എടാ, നിൻ്റെയൊക്കെ ഈ പ്രായത്തിലുണ്ടല്ലോ. ഞാൻ ഈ മലയൊക്കെ പുഷ്പം പോലെ കയറി ഇറങ്ങി വരുന്നു, അറിയുമോ? അല്ലെങ്കിലും ഇപ്പോഴത്തെ എല്ലാം കണക്കാ, കുറേ മരുന്നും കയറ്റി വീർപ്പിച്ച് നടക്കും ഇറച്ചിക്കോഴികളെ പോലെ. ഹാ, ദോ ആ കാണുന്നതാ സാറിൻ്റെ റൂം, അങ്ങോട്ട് വിട്ടു. നീണ്ട ഹാളിലെ ലാസ്റ്റ് മുറിയിലേക്ക് നോക്കി പറഞ്ഞു. ശേഷം വിജയൻ അവരെ മൊത്തത്തിൽ നോക്കി ഒന്ന് പുച്ഛം വരുത്തി ചിരിച്ചിട്ട് തിരിഞ്ഞു നടന്നു. അവർ മുഖത്തോട് മുഖം നോക്കി എസ്ഐയുടെ അവിടേക്ക് നടന്നു. പകുതിക്ക് വെച്ച് വാതിലുള്ള ആ കതകിൽ അതിലൊരുവൻ തട്ടി. സാർ കയറിപ്പോര്. അവർ അകത്തേക്ക് കയറി മേശയുടെ മുന്നിൽ നിരന്നു നിന്നു. ഇതേ സമയം ചുവരിലെ മൂലയിലുള്ള വാഷ് ബേസിൽ മുഖം കഴുകി കാക്കി യൂണിഫോമും അരയിൽ പുള്ളി കൈലി ധരിച്ച ഒരു സുമുഖനായ ഒരാൾ അവരുടെ എതിരെയുള്ള സീറ്റിൽ വന്ന് ഇരിപ്പുറപ്പിച്ചു. റൂമിലെ എൽ ഇ ഡി വെളിച്ചത്തിൽ മേശയിലെ നെയിം ബോർഡ് ചെറുതായിട്ട് തിളങ്ങി. സബ് ഇൻസ്പെക്ടർ സൂര്യദാസ് അവരെ മൊത്തത്തിൽ ആകെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പുറത്ത് കസാര കിടപ്പുണ്ട്, അതെടുത്തോണ്ട് വാ, ബാക്കിയുള്ളവർ ഇരിക്കെ. മുൻപിലെ കസാരയിലേക്ക് വിരൽ ചൂണ്ടി ഇരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് തൻ്റെ സീറ്റിൽ ഒന്നുകൂടെ ഇരിപ്പുറപ്പിച്ചു. അവരുടെ നേരെ ഇരുന്നു. അതിലൊരുവൻ റൂമിലേക്ക് വെളിയിൽ കസേര എടുക്കാൻ പോയി. ബാക്കിയുള്ളവർ മുന്നിലെ കസേരകളിൽ അമർന്നിരുന്നു. അപ്പോഴേക്കും മറ്റേയാളും കസേര കൊണ്ടുവന്ന് അവരുടെ നിരയിലേക്കിരുന്നു. അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും വരാത്ത ഒരവസ്ഥയിൽ അവർ ബുദ്ധിമുട്ടി. ഡേയ്, നിന്നെയൊക്കെ കസേരയിട്ട് ഇരിക്കാൻ തന്നത് നിന്നെ ഒന്നും കണ്ടുകൊണ്ടിരിക്കാനല്ല, കാര്യം പറ. സൂര്യയുടെ ശബ്ദം കട്ടിയായി. ഇത് കേട്ട് അതിലൊരുവൻ സൂര്യയോട് പറഞ്ഞു തുടങ്ങി, സാർ എൻ്റെ പേര് കാർത്തിക്. ഞങ്ങൾ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയില്ല. ഒരു പക്ഷേ ഇതൊക്കെ പുറംലോകം അറിയുമ്പോൾ ഞങ്ങളെ പ്രാന്തന്മാരെന്ന് മുദ്രകുത്തും. ഞങ്ങൾ മരണത്തിൻ്റെ വക്കിൽ നിന്നും എങ്ങനെയോ ഇവിടം വരെ വന്നു. ഇനി എന്താന്ന് പോലും ഞങ്ങൾക്കറിയില്ല. സി കാർത്തിക്, നിങ്ങളാദ്യം നിങ്ങളുടെ കഴിഞ്ഞ അവസ്ഥ മറക്കൂ. അത് എന്തു തന്നെയായാലും ആദ്യം നിങ്ങൾ പ്രസൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ മനസ്സിനെ. ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. കഴിഞ്ഞതിനെക്കുറിച്ച് ഭയക്കാതെ ഉണ്ടായത് എന്താന്ന് പറയൂ വ്യക്തമായിട്ട്. സൂര്യ അവരോട് സൗമ്യമായി പറഞ്ഞു, സാർ പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റിയതൊന്നുമല്ല ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങൾ അനുഭവിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള ആശ്വാസം ഈ സ്റ്റേഷനും സാറും മാത്രമാണ്. സാറിന് ഇനിയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അതുപോലെ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ ഇന്ന് ഇരുട്ടത്ത് പറഞ്ഞു വിടരുത് സാർ, ഒരപേക്ഷയാണ്. എന്താണ് നിൻ്റെ പേര്? ക്രിസ്റ്റി. ഓക്കെ സി ക്രിസ്റ്റി, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. അത് പക്ഷേ ന്യായം നിങ്ങളുടെ പക്ഷത്ത് ആണെങ്കിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഒപ്പിച്ച് വന്നേക്കുവാണെങ്കിൽ നോ കോംപ്രമൈസ്. ഇല്ല സാർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഞങ്ങൾക്ക്? എന്താണ് നിൻ്റെ പേര്? അഖിൽ എന്നാണ് സാർ. ഈ ഇരിക്കുന്നത് ആദി, മറ്റേത് ഡേവിഡ്. സൂര്യ അവരെ മൊത്തത്തിലൊന്ന് നോക്കി. കണ്ണുകളിൽ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഉറപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൊത്തം 5 പേർ. ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ആരാണെന്നും ആരായിരുന്നുവെന്നും ഇവിടെ ഈ പ്രദേശത്ത് എങ്ങനെ എത്തിപ്പെട്ടതെന്നും ഇവിടെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നും എല്ലാത്തിനും ഉപരി എൻ്റെ മുന്നിൽ ഇപ്പോൾ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടു, കാരണക്കാർ എല്ലാം എനിക്കറിയണം. വള്ളിപുള്ളി തെറ്റാതെ അത് കേട്ടുന്നോണം ക്രിസ്റ്റി പറയാൻ തയ്യാറെടുത്തു. എന്നിരുന്നാലും ഇവർക്ക് തന്നോട് എന്തൊക്കെയോ വിളിച്ചു പറയാനുണ്ട്. ചിന്തിക്കാവുന്നതിനും അപ്പുറത്ത് ഇവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവരുടെ പെരുമാറ്റത്തിലും നോട്ടത്തിലും വ്യക്തം. കായികക്ഷമത ഉള്ളവരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ഇത്രയും പേർ ഒരുമിച്ച് നിന്നിട്ടും ഇവരുടെ കണ്ണുകളിൽ ഭീതി എന്തൊക്കെയോ വിളിച്ചോതുന്നുണ്ട്. അവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് വേണ്ടി സൂര്യ ചെവി പൊറുപ്പിച്ചു. അങ്ങനെ അവർ ആ കഥ പറഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും ആ പഴയ +2 ക്ലാസ്സിലെ 38 പിള്ളേരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്ത് പറയണമെന്നോ ഒന്നും എനിക്ക് ഈ സന്തോഷനിമിഷത്തിൽ പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പണ്ട് ചാലിച്ചു തന്ന ആ ക്ലാസ് ലീഡർ പദവിയുടെ ബലത്തിലല്ലേ ഇപ്പോൾ എല്ലാവരും എന്നെ ഇവിടെ നിർത്തി പഴയ പോലെ ബെഞ്ചിലിരുന്ന് കളിയാക്കുന്നതും ചിരിക്കുന്നതുമെല്ലാം. അന്ന് ഞാൻ ഇതിനെ കംപ്ലൈൻ്റൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ അതൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. ആ പഴയ ക്ലാസ്സിൽ നിൽക്കുന്ന ആ ഒരു നിമിഷമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത്. അവസാനം വാക്കുകൾ മുറിഞ്ഞ് സാരിത്തുമ്പിൽ ആനന്ദ കണ്ണിറൊപ്പി ഗീതാഞ്ജലി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് നടന്നു. ഇതേ സമയം ആ ഹാളിലെ ലാസ്റ്റ് ബെഞ്ചിൽ 5 പേരുടെ ഇരിപ്പിടത്തിൽ ഒരാൾക്ക് സ്ഥലം വിട്ടുകൊണ്ട് ആ 4 പേർ കൈകോർത്ത് കഥകൾ പറയുന്ന തിരക്കിലായിരുന്നു. ഇവരെല്ലാം ഇവിടെ നിന്ന് പോയാലും നമ്മളാരും ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല. പുറത്ത് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുത്തനും ഒഴിവുതിരിവ് പറയേണ്ട, സമ്മതിക്കത്തില്ല. അതിനാര് പറയുന്നു? നീണ്ട 13 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയിട്ട് പെട്ടെന്നങ്ങ് ഇട്ട് എറിഞ്ഞിട്ട് പോവാൻ പറ്റുമോ? ഞാൻ റെഡി. എന്നാൽ പിന്നെ ഞാനും. എന്നാൽ ഞാനായിട്ട് വേണ്ടെന്ന് വെക്കുന്നില്ല, ഞാനും റെഡി. അവർ 4 പേരും കൂട്ടിവെച്ച കൈ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു. പഴയ തങ്ങളുടെ മാത്രമായ ആ സ്കൂളിലെ തലതെറിച്ച ആ ലാസ്റ്റ് ബെഞ്ചേഴ്സായിട്ട് അപ്പോഴും തകൃതിയായിട്ട് ബാക്കി പ്രോഗ്രാം നടക്കുമായിരുന്നു. എന്നാൽ അതൊന്നും അവരെ ബാധിക്കുന്ന പോലും ആയിരുന്നില്ല. എടാ, ഇനി ആദിയില്ലാതെ എങ്ങനെ നമ്മൾ? ഒരു നിമിഷം അവരെല്ലാം ആ ബെഞ്ചിൻ്റെ ഒഴിഞ്ഞറ്റ ഭാഗത്തേക്ക് നോക്കി, ആദിയുടെ സീറ്റിലേക്ക്. അതിനിപ്പോൾ എന്താ, അവനില്ലാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല. ഞാൻ കുറേ തവണ ഫോണിൽ ട്രൈ ചെയ്തു, ബട്ട് കിട്ടുന്നില്ല. വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും. അവൻ വരട്ടെ, നമുക്കിവിടെയൊക്കെ ഒന്ന് ചുമ്മാ നടക്കാം, ക്രിസ്റ്റി പറഞ്ഞൊപ്പിച്ചു. ബാക്കി എല്ലാ ഫ്രണ്ട്സിനോടും തമാശയും പറഞ്ഞ് അവരെ ഒഴിവാക്കി തങ്ങളുടെ മാത്രം ലോകത്തേക്ക് അവർ ചുവടുവെക്കാൻ അവർ ഹാളിന് പുറത്തേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ കുടുംബം പിന്നെ ജോലി തിരക്കിൻ്റെ കാരണം നമ്മളെല്ലാം പല വഴിക്കും പിരിഞ്ഞിട്ടും ഇങ്ങനെയൊരു കൂടിച്ചേരൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. കാർത്തി തുടക്കമിട്ടു. അതെ, നമ്മളുടെ എല്ലാം ഉള്ളിൽ ഇവിടെ വരുമ്പോഴും ഈ മണ്ണും ഈ കാറ്റും നമ്മളോട് പറയുന്നത് ആ പഴയ കാലത്തെ കുറുമ്പും കുസൃതികളും വഴക്കും. അങ്ങനെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രം. ഒരാൾക്കൊഴിച്ച് ആദി, നമ്മുടെ ആദിക്ക്. അഖിൽ തൻ്റെ മൂക്കിലെ കണ്ണാടി ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട ക്രിസ്റ്റിയും കാർത്തിക്കും ഡേവിഡും ഒരു നിമിഷം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന തങ്ങളുടെ മധുരിക്കുന്ന ബാല്യകാലത്തിൻ്റെ ഇടയിലെ ആ കയ്പുള്ള ഓർമ്മകൾ പെട്ടെന്ന് തലയിലേക്ക് ചെക്കേറി. കുറച്ചു നേരത്തേക്ക് അവർ ഒന്നും പറഞ്ഞില്ല, അതിന് സാധിച്ചില്ല എന്നതാണ് സത്യം. ഇവിടം വരെ വന്നതല്ലേ, കാണേണ്ടതെല്ലാം കണ്ടു. എന്നാൽ പിന്നെ ആ ക്ലാസ് റൂം മാത്രം ബാക്കി വെക്കേണ്ട, വാ, ക്രിസ്റ്റി പറഞ്ഞു. എടാ, അത് വേണോ? ഇപ്പോൾ നല്ല മൂടിലാ, അത് കളയണോ? എന്നാലും വേണം, ഒന്നും ബാക്കി വെച്ചുകൊണ്ട് പോവേണ്ട. പിന്നെ മറുത്തൊന്നും പറയാതെ അവർ ആ ക്ലാസ്സിലേക്ക് ചുവട് വെച്ചു. ഓരോ തൂണും ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അവരുടെ പഴയ തങ്ങളുടെ ആ ചിരിയും കളിയും എല്ലാം അവിടെ മുഴങ്ങുന്ന പോലെ തോന്നി. നീണ്ട വിശാലമായ തിണ്ണയിലൂടെ അവർ ആ ക്ലാസ്സിലേക്ക് അടുക്കുമ്പോൾ വരെ അവർക്കിടയിൽ നിശബ്ദത ഒരു കവചം പോലെ നിന്നിരുന്നു. ക്ലാസ്സിനകത്തേക്ക് കയറി ഡെസ്കിൻ്റെ മുകളിലൂടെ കൈ ഓടിച്ചുകൊണ്ട് കാർത്തിക്ക് ബോർഡിനടുത്തോട്ട് നടന്നു, കൂടെ അഖിലും. ഡേവിഡും ക്രിസ്റ്റിയും തങ്ങളുടെ പഴയ ലാസ്റ്റ് ബെഞ്ചിലും സ്ഥാനം പിടിച്ചു. ആർക്കിടയിലും സംസാരങ്ങൾ നടന്നില്ല, ആകെയുള്ളത് അവരുടെ ചെരുപ്പിൻ്റെ താളം മാത്രം. ഒടുവിൽ ബോർഡിൻ്റെ അവിടുന്ന് കാർത്തിക്കും അഖിലും ഡേവിഡിൻ്റെയും ക്രിസ്റ്റിയുടെയും അടുത്തേക്ക് നടക്കാൻ ആരംഭിച്ചപ്പോൾ അതേസമയം ക്രിസ്റ്റിയും ഡേവിഡും ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു. ഒടുവിൽ ക്ലാസിൻ്റെ ഒത്ത നടുക്ക് വെച്ച് അവർ ഈ രണ്ടു പേർ വീതം പരസ്പരം നോക്കി. ശേഷം നാലു പേരും ഒരുമിച്ച് തല ഉയർത്തി മുകളിലെ ഫാനിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അന്നേരം അറിയാതെ അഖിലിൻ്റെ തൊണ്ടയിൽ നിന്നും ഉമിനീർ ഇറങ്ങി. ഡേവിഡിൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഊർന്നു. എത്ര മായ്ച്ചാലും മാറാത്ത, ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷ മുഹൂർത്തത്തിൻ്റെ ആ രംഗം കാർത്തിക്കിൻ്റെയും ക്രിസ്റ്റിയുടെയും മനസ്സിലേക്ക് മറന്നിട്ട് വെളിയിൽ വന്നു. ഇതേ സമയം അവരുടെ വശത്തുള്ള തൂണിൽ ചാരി നിന്നുകൊണ്ട് രണ്ട് കണ്ണുകൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ്സിന് വെളിയിലെ നീണ്ട ഗ്രൗണ്ടിലെ വെയിൽ ആ ക്ലാസ് റൂമിലേക്ക് അരിച്ചിറങ്ങി നിന്നു. അതിൻ്റെ നടുക്കായിട്ട് നീളത്തിൽ ഒരു നിഴൽ നിന്നു. ക്രിസ്റ്റിയും കാർത്തിക്കും അഖിലും ഡേവിഡും വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ മുഖം കാണാൻ ആവാതെ നിന്നു. ശേഷം അടുത്തേക്ക് ചെന്നപ്പോൾ അവരുടെ ചുണ്ടിൽ അറിയാതെ ആ പേര് വീണു, ആദി, അവരുടെ എല്ലാമായ കൂട്ടുകാരൻ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ കഥയുടെ തുടർഭാഗങ്ങൾ ഇനിയും ഓരോ ഭാഗങ്ങളായി വരുന്നതായിരിക്കും. അവർക്കെന്തു പറ്റി, അവർക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിതറിയണ്ടേ? നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ചിന്തയും കുറച്ച് കഥയും കുറച്ച് പാട്ടുകളും മലയാളം പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഉണ്ണി നിരഞ്ജൻ എന്ന യുവ കഥാകൃത്ത് എഴുതിയ ദ ലാസ്റ്റ് ബെഞ്ച് എന്ന കഥയുടെ ആവിഷ്കാരമാണ്. അപ്പോൾ കഥ തുടങ്ങാമല്ലേ. രാത്രിയുടെ മൂടൽ മഞ്ഞിൻ്റെ ഇടയിലൂടെ തലനീട്ടി നിന്ന പോസ്റ്റിലെ മഞ്ഞ വെളിച്ചത്തിൻ്റെ കീഴിലൂടെ ആ സ്റ്റേഷൻ മതിൽ ഗേറ്റ് കടന്ന് കുറച്ച് ചെറുപ്പക്കാർ ഓടിക്കിതിച്ച് അകത്തേക്ക് കടന്നു. അവിടേക്ക് എത്തിയതും അവർ പരസ്പരം നോക്കി കുനിഞ്ഞു മുട്ടേൽ കൈ കുത്തി കിതപ്പകറ്റാൻ നിന്നു. മുടിയിൽ നിന്നും തലയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ താഴേക്ക് കിനിഞ്ഞു. അവർ ഓരോരുത്തരുടെയും അതുവരെ നിലനിന്നിരുന്ന ഭീതി അകന്ന് ആശ്വാസം നിഴലിച്ചു. മുന്നോട്ട് നടന്നു. സ്റ്റേഷനിലെ അടഞ്ഞുകിടന്ന ഗ്രില്ലിൽ അതിൽ ഒരുവൻ തട്ടി. സാറേ, ഇവിടെ ആരുമില്ലേ? ഹലോ! ആ വിളിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് പറയാനുള്ള പ്രശ്നത്തിൻ്റെ ആഴം. മേലെ ഇരിച്ചു കയറുന്ന കോടമഞ്ഞിൽ നിന്നും മുക്തി കിട്ടാനായി കട്ടൻ ബീഡിയും വലിച്ചു. കമ്പിളിപ്പുതുപ്പിൻ്റെ കീഴിൽ അഭയം തേടിയ കോൺസ്റ്റബിൾ വിജയനാണ് ആ വിളി ആദ്യം കേട്ടത്. അയാൾ ആ പഴകിയ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് കണ്ണ് ചിമ്മിപ്പിച്ച് ആദ്യം തൻ്റെ കയ്യിലെ വാച്ചിലേക്കാണ് നോക്കിയത്. സമയം 1:21 AM. ഏതവനാ ഈ നേരത്ത് ഇത്രയും മുട്ടി നിൽക്കുന്നേ? തൻ്റെ ഉറക്കം പോയതിൻ്റെ സകല ആമർഷവും അതിലുണ്ടായിരുന്നു. വിജയൻ എഴുന്നേറ്റ് കമ്പിളി തൻ്റെ മേലെ ഇട്ടുകൊണ്ട് സ്റ്റേഷൻ ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ചെന്നപ്പോൾ അക്ഷമരായിട്ട് ഇരുമ്പ് വാതിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ. അവരാണെങ്കിൽ ആകെ ക്ഷീണിച്ചു അവശരായിട്ട് ആ കൊടും തണുപ്പിലും വിയർത്തു നിൽക്കുന്നു. ആരടാ നീയൊക്കെ? എന്തുവാ ഈ സമയത്ത്? വിജയൻ കയറി വരുന്ന ഗ്രില്ലിൽ പിടിച്ചോണ്ട് ചോദിച്ചു. സാറേ, അതൊക്കെ ഞങ്ങൾ പറയാം. ആദ്യം ഈ വാതിലൊന്ന് തുറക്ക്, ഞങ്ങൾക്ക് കുറച്ച് വിശ്രമം വേണം. ഇവിടുത്തെ SI സാറിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ നേരം കൊണ്ട് ജീവനം കൊണ്ട് ഓടി വരുവാ സാറേ, ഉപേക്ഷ വിചാരിക്കരുത്. അതിലൊരുവൻ എങ്ങനെയോ അത്രയും പറഞ്ഞൊപ്പിച്ചു. കാരണം അത്രയും നേരമായിട്ട് പോലും അവരുടെ കിതപ്പും കണ്ണിലെ ഭീതിയും മാറിയിരുന്നില്ല. എന്നതാടാ വല്ല ചുറ്റിക്കളിയും ഒപ്പിച്ച് വച്ചിട്ടുള്ള വരവാണോ? അയാൾ ആ ഗ്രിൽ വാതിൽ തുറന്ന് അവരെ അകത്തേക്ക് കൈകാട്ടി വിളിച്ചു. ദോ ആ കാണുന്ന ബെഞ്ചിൽ പോയി ഇരിക്കും, സാറകത്ത് ഉറങ്ങുമായിരിക്കും. വിവരം പറഞ്ഞു ഞാൻ വിളിപ്പിക്കാം. കോട കാരണം മലയിറങ്ങാൻ പറ്റാത്തത് നിൻ്റെയൊക്കെ ഭാഗ്യം, അല്ലെങ്കിൽ വെളുപ്പിനെ കാണത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞു വിജയൻ. അവരെ ആകെ മൊത്തവും ചികഞ്ഞു നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. ഡാ, നമ്മൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ ഇവരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്കെന്തോ പോലെ ആവുന്നു. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നെന്ന എൻ്റെ മനസ്സ് പറയുന്നു. അതിലൊരുവൻ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് താഴെ കൂർന്നിറങ്ങി ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു, എടാ നമുക്കൊന്നും സംഭവിക്കില്ല. എന്തുവായാലും ഇവിടെ വരെ വന്നില്ലേ, ബാക്കിയും കൂടി നോക്കാവടാ. അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിലൊരുവൻ വിജയൻ പോയ വഴിയെ നോക്കിക്കൊണ്ടിരുന്നു. തികഞ്ഞ നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. അതിനിടയ്ക്ക് വിരാമമെന്നോണം പുറത്തെ ഇരുട്ടിൽ നിന്നും ചെറു ജീവികളുടെ ശബ്ദം അവിടെ വന്ന് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തുനിന്നും ഒരു കാലടി ശബ്ദം അവരുടെ അടുത്തേക്ക് വന്നു. ഡാ പിള്ളാരെ, വാ, സാർ വിളിക്കുന്നു. ഇത് കേട്ട് അവർ ഉടനെ ആയാസപ്പെട്ടെഴുന്നേറ്റ് വിജയൻ്റെ പുറകെ നടന്നു. നിനക്കൊക്കെ എന്താടാ ഇത്രയും ക്ഷീണം? എടാ, നിൻ്റെയൊക്കെ ഈ പ്രായത്തിലുണ്ടല്ലോ. ഞാൻ ഈ മലയൊക്കെ പുഷ്പം പോലെ കയറി ഇറങ്ങി വരുന്നു, അറിയുമോ? അല്ലെങ്കിലും ഇപ്പോഴത്തെ എല്ലാം കണക്കാ, കുറേ മരുന്നും കയറ്റി വീർപ്പിച്ച് നടക്കും ഇറച്ചിക്കോഴികളെ പോലെ. ഹാ, ദോ ആ കാണുന്നതാ സാറിൻ്റെ റൂം, അങ്ങോട്ട് വിട്ടു. നീണ്ട ഹാളിലെ ലാസ്റ്റ് മുറിയിലേക്ക് നോക്കി പറഞ്ഞു. ശേഷം വിജയൻ അവരെ മൊത്തത്തിൽ നോക്കി ഒന്ന് പുച്ഛം വരുത്തി ചിരിച്ചിട്ട് തിരിഞ്ഞു നടന്നു. അവർ മുഖത്തോട് മുഖം നോക്കി SIയുടെ അവിടേക്ക് നടന്നു. പകുതിക്ക് വെച്ച് വാതിലുള്ള ആ കതകിൽ അതിലൊരുവൻ തട്ടി. സാർ കയറിപ്പോരു. അവർ അകത്തേക്ക് കയറി മേശയുടെ മുന്നിൽ നിരന്ന് നിന്നു. ഇതേ സമയം ചുവരിലെ മൂലയിലുള്ള വാഷ് ബേസിൽ മുഖം കഴുകി കാക്കി യൂണിഫോമും അരയിൽ പുള്ളിക്കൈലി ധരിച്ച ഒരു സുമുഖനായ ഒരാൾ അവരുടെ എതിരെയുള്ള സീറ്റിൽ വന്ന് ഇരിപ്പുറപ്പിച്ചു. റൂമിലെ LED വെളിച്ചത്തിൽ മേശയിലെ നെയിം ബോർഡ് ചെറുതായിട്ട് തിളങ്ങി. സബ് ഇൻസ്പെക്ടർ സൂര്യദാസ് അവരെ മൊത്തത്തിൽ ആകെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പുറത്ത് കസേര കിടപ്പുണ്ട്, അതെടുത്തോണ്ട് വാ, ബാക്കിയുള്ളവർ ഇരിക്കേ. മുൻപിലെ കസേരയിലേക്ക് വിരൽ ചൂണ്ടി ഇരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് തൻ്റെ സീറ്റിൽ ഒന്നുകൂടെ ഇരിപ്പുറപ്പിച്ചു. അവരുടെ നേരെ ഇരുന്നു. അതിലൊരുവൻ റൂമിലേക്ക് വെളിയിൽ കസേര എടുക്കാൻ പോയി. ബാക്കിയുള്ളവർ മുന്നിലെ കസേരകളിൽ അമർന്നിരുന്നു. അപ്പോഴേക്കും മറ്റേയാളും കസേര കൊണ്ടുവന്ന് അവരുടെ നിരയിലേക്കിരുന്നു. അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും വരാത്ത ഒരവസ്ഥയിൽ അവർ ബുദ്ധിമുട്ടി. ഡേയ്, നിന്നെയൊക്കെ കസേരയിട്ട് ഇരിക്കാൻ തന്നത് നിന്നെ ഒന്നും കണ്ടുകൊണ്ടിരിക്കാനല്ല, കാര്യം പറ. സൂര്യയുടെ ശബ്ദം കട്ടിയായി. ഇത് കേട്ട് അതിലൊരുവൻ സൂര്യയോട് പറഞ്ഞു തുടങ്ങി. സാർ, എൻ്റെ പേര് കാർത്തിക്. ഞങ്ങൾ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയില്ല. ഒരു പക്ഷേ ഇതൊക്കെ പുറംലോകം അറിയുമ്പോൾ ഞങ്ങളെ പ്രാന്തന്മാരെന്ന് മുദ്രകുത്തും. ഞങ്ങൾ മരണത്തിൻ്റെ പക്കിൽ നിന്നും എങ്ങനെയോ ഇവിടം വരെ വന്നു. ഇനി എന്താന്ന് പോലും ഞങ്ങൾക്കറിയില്ല. സി കാർത്തിക്, നിങ്ങളാദ്യം നിങ്ങളുടെ കഴിഞ്ഞ അവസ്ഥ മറക്കൂ. അത് എന്തു തന്നെയായാലും ആദ്യം നിങ്ങൾ പ്രസൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ മനസ്സിനെ. ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. കഴിഞ്ഞതിനെക്കുറിച്ച് ഭയക്കാതെ ഉണ്ടായത് എന്താണെന്ന് പറയൂ വ്യക്തമായിട്ട്. സൂര്യ അവരോട് സൗമ്യമായി പറഞ്ഞു. സാർ പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റിയതൊന്നുമല്ല ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങൾ അനുഭവിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള ആശ്വാസം ഈ സ്റ്റേഷനും സാറും മാത്രമാണ്. സാറിന് ഇനിയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അതുപോലെ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ ഇന്ന് ഇരുട്ടത്ത് പറഞ്ഞു വിടരുത് സാർ. ഒരപേക്ഷയാണ്. എന്താണ് നിൻ്റെ പേര്? ക്രിസ്റ്റി. ഓക്കെ സി ക്രിസ്റ്റി, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. അത് പക്ഷേ ന്യായം നിങ്ങളുടെ പക്ഷത്ത് ആണേൽ മാത്രം. അല്ലാതെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഒപ്പിച്ച് വന്നേക്കുവാണെങ്കിൽ നോ കോംപ്രമൈസ്. ഇല്ല സാർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഞങ്ങൾക്ക്... എന്താണ് നിൻ്റെ പേര്? അഖിൽ എന്നാണ് സാർ. ഈ ഇരിക്കുന്നത് ആദി, മറ്റേത് ഡേവിഡ്. സൂര്യ അവരെ മൊത്തത്തിലൊന്ന് നോക്കി. കണ്ണുകളിൽ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഉറപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൊത്തം 5 പേർ. ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ആരാണെന്നും ആരായിരുന്നുവെന്നും ഇവിടെ ഈ പ്രദേശത്ത് എങ്ങനെ എത്തിപ്പെട്ടതെന്നും ഇവിടെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നും എല്ലാത്തിനുപരി എൻ്റെ മുന്നിൽ ഇപ്പോൾ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടു, കാരണക്കാർ എല്ലാം എനിക്കറിയണം. വള്ളിപുള്ളി തെറ്റാതെ അത് കേട്ടെന്നോണം ക്രിസ്റ്റി പറയാൻ തയ്യാറെടുത്തു. എന്നിരുന്നാലും ഇവർക്ക് തന്നോട് എന്തൊക്കെയോ വിളിച്ചു പറയാനുണ്ട്. ചിന്തിക്കാവുന്നതിനും അപ്പുറത്ത് ഇവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവരുടെ പെരുമാറ്റത്തിലും നോട്ടത്തിലും വ്യക്തം. കായികക്ഷമത ഉള്ളവരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ഇത്രയും പേർ ഒരുമിച്ച് നിന്നിട്ടും ഇവരുടെ കണ്ണുകളിൽ ഭീതി എന്തൊക്കെയോ വിളിച്ചോതുന്നുണ്ട്. അവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് വേണ്ടി സൂര്യ ചെവി കുറുപ്പിച്ചു. അങ്ങനെ അവർ ആ കഥ പറഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും ആ പഴയ +2 ക്ലാസ്സിലെ 38 പിള്ളേരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്ത് പറയണമെന്നോ ഒന്നും എനിക്ക് ഈ സന്തോഷനിമിത്തത്തിൽ പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പണ്ട് ചാലിച്ചു തന്ന ആ ക്ലാസ് ലീഡർ പദവിയുടെ ബലത്തിലല്ലേ ഇപ്പോൾ എല്ലാവരും എന്നെ ഇവിടെ നിർത്തി പഴയ പോലെ ബെഞ്ചിലിരുന്ന് കളിയാക്കുന്നതും ചിരിക്കുന്നതുമെല്ലാം. അന്ന് ഞാൻ ഇതിനെ കംപ്ലൈൻ്റൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ അതൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ്. ആ പഴയ ക്ലാസ്സിൽ നിൽക്കുന്ന ആ ഒരു നിമിഷമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത്. അവസാനം വാക്കുകൾ മുറിഞ്ഞ് സാരിത്തുമ്പിൽ ആനന്ദ കണ്ണിറൊപ്പി ഗീതാഞ്ജലി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് നടന്നു. ഇതേ സമയം ആ ഹാളിലെ ലാസ്റ്റ് ബെഞ്ചിൽ 5 പേരുടെ ഇരിപ്പിടത്തിൽ ഒരാൾക്ക് സ്ഥലം വിട്ടുകൊണ്ട് ആ 4 പേർ കൈകോർത്ത് കഥകൾ പറയുന്ന തിരക്കിലായിരുന്നു. ഇവരെല്ലാം ഇവിടെ നിന്ന് പോയാലും നമ്മളാരും ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല. പുറത്ത് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുത്തനും ഒഴിവ് തിരിവ് പറയേണ്ട, സമ്മതിക്കത്തില്ല. അതിനാര് പറയുന്നു? നീണ്ട 13 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ഇട്ട് എറിഞ്ഞിട്ട് പോവാൻ പറ്റുമോ? ഞാൻ റെഡി. എന്നാൽ പിന്നെ ഞാനും. എന്നാൽ ഞാനായിട്ട് വേണ്ടെന്ന് വെക്കുന്നില്ല, ഞാനും റെഡി. അവർ 4 പേരും കൂട്ടിവെച്ച കൈ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു. പഴയ തങ്ങളുടെ മാത്രമായ ആ സ്കൂളിലെ തലതെറിച്ച ആ ലാസ്റ്റ് ബെഞ്ചേഴ്സായിട്ട് അപ്പോഴും തകർവിയായിട്ട് ബാക്കി പ്രോഗ്രാം നടക്കുമായിരുന്നു. എന്നാൽ അതൊന്നും അവരെ ബാധിക്കുന്നു പോലും ആയിരുന്നില്ല. എടാ, ഇനി ആദിയില്ലാതെ എങ്ങനെ നമ്മൾ? ഒരു നിമിഷം അവരെല്ലാം ആ ബെഞ്ചിൻ്റെ ഒഴിഞ്ഞറ്റ ഭാഗത്തേക്ക് നോക്കി, ആദിയുടെ സീറ്റിലേക്ക്. അതിനിപ്പോൾ എന്താ, അവനില്ലാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല. ഞാൻ കുറേ തവണ ഫോണിൽ ട്രൈ ചെയ്തു, ബട്ട് കിട്ടുന്നില്ല. വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും. അവൻ വരട്ടെ, നമുക്കിവിടെയൊക്കെ ഒന്ന് ചുമ്മാ നടക്കാം, ക്രിസ്റ്റി പറഞ്ഞൊപ്പിച്ചു. ബാക്കി എല്ലാ ഫ്രണ്ട്സിനോടും തമാശയും പറഞ്ഞ് അവരെ ഒഴിവാക്കി തങ്ങളുടെ മാത്രം ലോകത്തേക്ക് അവർ ചുവടുവെക്കാൻ അവർ ഹാളിന് പുറത്തേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ കുടുംബം പിന്നെ ജോലി തിരക്കിൻ്റെ കാരണം നമ്മളെല്ലാം പല വഴിക്കും പിരിഞ്ഞിട്ടും ഇങ്ങനെയൊരു കൂടിച്ചേരൽ ഞാനെപ്പോഴും ആഗ്രഹിച്ചിരുന്നു. കാർത്തി തുടക്കമിട്ടു. അതെ, നമ്മളുടെ എല്ലാം ഉള്ളിൽ ഇവിടെ വരുമ്പോഴും ഈ മണ്ണും ഈ കാറ്റും നമ്മളോട് പറയുന്നത് ആ പഴയ കാലത്തെ കുറുമ്പും കുസൃതികളും വഴക്കും. അങ്ങനെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രം. ഒരാൾക്കൊഴിച്ച് ആദി, നമ്മുടെ ആദിക്ക്. അഖിൽ തൻ്റെ മൂക്കിലെ കണ്ണാടി ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കേട്ട ക്രിസ്റ്റിയും കാർത്തിക്കും ഡേവിഡും ഒരു നിമിഷം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന തങ്ങളുടെ മധുരിക്കുന്ന ബാല്യകാലത്തിൻ്റെ ഇടയിലെ ആ കയ്പുള്ള ഓർമ്മകൾ പെട്ടെന്ന് തലയിലേക്ക് ചെക്കേറി. കുറച്ചു നേരത്തേക്ക് അവർ ഒന്നും പറഞ്ഞില്ല, അതിന് സാധിച്ചില്ല എന്നതാണ് സത്യം. ഇവിടം വരെ വന്നതല്ലേ, കാണേണ്ടതെല്ലാം കണ്ടു, എന്നാൽ പിന്നെ ആ ക്ലാസ് റൂം മാത്രം ബാക്കി വെക്കേണ്ട, വാ, ക്രിസ്റ്റി പറഞ്ഞു. എടാ, അത് വേണോ? ഇപ്പോൾ നല്ല മൂടിലാ, അത് കളയണോ? എന്നാലും വേണം, ഒന്നും ബാക്കി വെച്ചുകൊണ്ട് പോവേണ്ട. പിന്നെ മറുത്തൊന്നും പറയാതെ അവർ ആ ക്ലാസ്സിലേക്ക് ചുവട് വെച്ചു. ഓരോ തൂണും ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അവരുടെ പഴയ തങ്ങളുടെ ആ ചിരിയും കളിയും എല്ലാം അവിടെ മുഴുകുന്ന പോലെ തോന്നി. നീണ്ട വിശാലമായ തിണ്ണയിലൂടെ അവർ ആ ക്ലാസ്സിലേക്ക് അടുക്കുമ്പോൾ വരെ അവർക്കിടയിൽ നിശബ്ദത ഒരു കവചം പോലെ നിന്നിരുന്നു. ക്ലാസ്സിനകത്തേക്ക് കയറി ഡെസ്കിൻ്റെ മുകളിലൂടെ കൈ ഓടിച്ചുകൊണ്ട് കാർത്തിക് ബോർഡിനടുത്തോട്ട് നടന്നു, കൂടെ അഖിലും. ഡേവിഡും ക്രിസ്റ്റിയും തങ്ങളുടെ പഴയ ലാസ്റ്റ് ബെഞ്ചിലും സ്ഥാനം പിടിച്ചു. ആർക്കിടയിലും സംസാരങ്ങൾ നടന്നില്ല, ആകെയുള്ളത് അവരുടെ ചെരുപ്പിൻ്റെ താളം മാത്രം. ഒടുവിൽ ബോർഡിൻ്റെ അവിടുന്ന് കാർത്തിക്കും അഖിലും ഡേവിഡിൻ്റെയും ക്രിസ്റ്റിയുടെയും അടുത്തേക്ക് നടക്കാൻ ആരംഭിച്ചപ്പോൾ അതേസമയം ക്രിസ്റ്റിയും ഡേവിഡും ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു. ഒടുവിൽ ക്ലാസിൻ്റെ ഒത്ത നടുക്ക് വെച്ച് അവർ ഈ രണ്ടു പേർ വീതം പരസ്പരം നോക്കി. ശേഷം നാലു പേരും ഒരുമിച്ച് തല ഉയർത്തി മുകളിലെ ഫാനിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അന്നേരം അറിയാതെ അഖിലിൻ്റെ തൊണ്ടയിൽ നിന്നും ഉമിനീർ ഇറങ്ങി. ഡേവിഡിൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഊർന്നു. എത്ര മായ്ച്ചാലും മാറാത്ത, ഓർക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷ മുഹൂർത്തത്തിൻ്റെ ആ രംഗം കാർത്തിക്കിൻ്റെയും ക്രിസ്റ്റിയുടെയും മനസ്സിലേക്ക് മറന്നിട്ട് വെളിയിൽ വന്നു. ഇതേ സമയം അവരുടെ വശത്തുള്ള തൂണിൽ ചാരി നിന്നുകൊണ്ട് രണ്ട് കണ്ണുകൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ്സിന് വെളിയിലെ നീണ്ട ഗ്രൗണ്ടിലെ വെയിൽ ആ ക്ലാസ് റൂമിലേക്ക് അരിച്ചിറങ്ങി നിന്നു. അതിൻ്റെ നടുക്കായിട്ട് നീളത്തിൽ ഒരു നിഴൽ നിന്നു. ക്രിസ്റ്റിയും കാർത്തിക്കും അഖിലും ഡേവിഡും വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ മുഖം കാണാൻ ആവാതെ നിന്നു. ശേഷം അടുത്തേക്ക് ചെന്നപ്പോൾ അവരുടെ ചുണ്ടിൽ അറിയാതെ ആ പേര് വീണു, ആദി, അവരുടെ എല്ലാമായ കൂട്ടുകാരൻ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ കഥയുടെ തുടർഭാഗങ്ങൾ ഇനിയും ഓരോ ഭാഗങ്ങളായി വരുന്നതായിരിക്കും. അവർക്കെന്തു പറ്റി, അവർക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിതറിയണ്ടേ? നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.